സുപ്രഭാതം. ഇന്ന് June 12. തെക്ക് കിഴക്കൻ യൂറോപ്പിൽ ഏറിയാൻ 500,000 പൗരന്മാരുള്ള മോണ്ടെനീഗ്രോ എന്ന് പേരുള്ള കൊച്ചു രാജ്യത്തിൽ ഇന്നേ ദിനത്തിൽ ജനിച്ച നമ്മുടെ ഇന്നത്തെ നായകൻ കുറേ കാലം ജയിലിൽ കിടന്ന് പോലീസിൻ്റെ മർദ്ദനം ധാരാളം കൊണ്ടു. പിന്നീട് ഇറങ്ങിയ പിന്നാലെ രാജ്യം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലായപ്പോൾ കക്ഷി അവിടുത്തെ മന്ത്രിയായി. അല്പം കേരളത്തിൻ്റെ ചുവയുള്ള ജീവചരിത്രം. എന്നാൽ ആദ്യം മുതൽക്കേ പറഞ്ഞു തുടങ്ങാം. ഗിലാസിൻ്റെ രാജ്യം ആദ്യം സെർബിയ ഒഴുങ്ങി. താമസിയാതെ സെർബിയ, ക്രൊയേഷ്യ, സ്ലൊവേനിയ എന്നീ 3 രാജ്യങ്ങളും കൂട്ടിച്ചേർത്ത് യുഗോസ്ലാവിയ ഉണ്ടായി. ബെൽഗ്രേഡ് സർവകലാശാലയിൽ ലിറ്ററേച്ചറിന് പഠിക്കുമ്പോൾ സ്കൂളിൽ വെച്ച് കാൾ മാർക്സും ലെനിനും ഒക്കെ വായിച്ച് കിട്ടിയ ഇടതൻ ചായവ് കുറച്ചുകൂടി ബലപ്പെട്ടു. അങ്ങനെ സ്പിരിറ്റ് കയറിയാവണം അലക്സാണ്ടർ 1-ൻ്റെ എതിരെയുള്ള പ്രക്ഷോഭണത്തിൽ ചേരാൻ ഇടയാകുന്നതും 3 വർഷം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നതും. ജയിലിൽ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുമായി ഇടപെടുന്നതും ചുമലക്കുപ്പായം ഇടാൻ തീരുമാനിക്കുന്നതും. അവിടെ ഉടലെടുത്ത ബന്ധങ്ങൾ മുഖേനയാണ് ടിറ്റോയെ പരിചയപ്പെടുന്നതും. അദ്ദേഹം നമ്മുടെ ഇഷ്ടനെ കമ്മ്യൂണിസ്റ്റ് സെൻട്രൽ കമ്മിറ്റിയിൽ ഇടുന്നത്, പോളിറ്റ് ബ്യൂറോയിൽ ചിന്തകന്മാരുടെ കൂട്ടത്തിൽ. 2-ാം ലോകമഹായുദ്ധകാലത്ത് ഇറ്റലി മിലോവൻ ജിലാസിൻ്റെ രാജ്യം പിടിച്ചടക്കി ഭരണം തുടങ്ങിയപ്പോൾ ജിലാസും കൂട്ടരും താറും പാച്ചി പയറ്റാനിറങ്ങി. ഗറില്ല യുദ്ധം, അതും പാർട്ടി ഭേദങ്ങളൊന്നും നോക്കാതെ ദേശസ്നേഹം ആസ്പദമാക്കിയുള്ള പയറ്റ്. പയറ്റി പയറ്റി ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് യുഗോസ്ലേവിയ ജനിക്കുന്നു. ജോസഫ് ബ്രോസ് ടിറ്റോയുടെ കീഴിൽ ജിലാസ് വൈസ് പ്രസിഡൻ്റ് ആകുന്നു. റഷ്യയിലിരുന്ന് സ്റ്റാലിൻ യുഗോസ്ലേവിയയുടെ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചപ്പോൾ ടിറ്റോ എതിർത്തു. അതിൻ്റെ കൂടെ അവരുടെ ജനയുഗം പോലെയുള്ള പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന ജിലാസ് തൻ്റെ തൂലിക വഴി സ്റ്റാലിനിട്ട് ഇങ്ങനെ കീച്ചി: സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ശരിയല്ല. തൊഴിലാളികൾക്ക് തന്നെത്താൻ അവരുടെ ആവശ്യങ്ങൾ തീരുമാനിക്കാൻ ആവണം. പഴയ ചിന്തകളും വച്ചിരിക്കുന്ന കിളവൻ നേതാക്കന്മാരെ മാറ്റി ചുറുചുറുക്കുള്ള യുവസഖാക്കളെ തലപ്പത്താക്കണം. ഏക പാർട്ടി സമ്പ്രദായം മാറ്റിയില്ലേൽ അധികാരം തലയ്ക്കുള്ളിൽ കയറി അഴിമതി മുളയ്ക്കും. തികച്ചും ആദർശവാദിയായിരുന്ന ജിലാസ് ഈ വക സത്യങ്ങൾ പാർട്ടി പത്രത്തിൽ എഴുതിയപ്പോൾ പല മൂത്ത പാർട്ടിക്കാരും ടിറ്റോയ്ക്ക് പോലും അടുത്ത പ്രസിഡന്റ് ആക്കാൻ ഉദ്ദേശിച്ച ഇവൻ നമുക്ക് തന്നെ ഒരു ഭീഷണിയാണല്ലോ നിരീശ്വര എന്നുള്ള ഗൗരവമായ ചിന്താക്കുഴപ്പം വന്നപ്പോൾ ടിറ്റോ പ്രതിശ്രുത പിൻഗാമിയെ തട്ടാൻ തീരുമാനിച്ചു. അധികാരത്തിൽ നിന്നും, ആദ്യം സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നും. അപ്പോൾ കാര്യം മനസ്സിലായി. ജില്ലാസ് സ്വമേധയാ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. എന്നിട്ട് നേരെ പോയി ന്യൂയോർക്ക് ടൈംസിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി വേണമെന്നും 2-പാർട്ടി സമ്പ്രദായം വേണമെന്നും ഒക്കെ ഉറക്കെ അടിച്ചു. സർക്കാർ നേരെ എടുത്ത് ജയിലിലിട്ടു 3 വർഷത്തേക്ക്. ജയിലിൽ കിടന്ന് എഴുത്തോടെഴുത്ത്, എന്നിട്ട് എങ്ങനെയൊക്കെയോ അവ പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. ഏകദേശം 40 ഭാഷകളിലേക്ക് തർജ്ജമയും ചെയ്യപ്പെട്ടു. കടലാസ് ഇല്ലാതെ വന്നപ്പോൾ ടോയ്ലറ്റ് പേപ്പറിൽ വരെ എഴുതി എന്ന് പറയപ്പെടുന്നു. ദ ന്യൂ ക്ലാസ്, പ്രിവിലേജ് പാർട്ടി ബ്യൂറോക്രസി, സ്റ്റാലിൻ കൺവെർസേഷൻസ്, പാരഡൈസ് ലോസ്റ്റിൻ്റെ സെർബോ ക്രൊയേഷ്യൻ തർജ്ജമ, അങ്ങനെ പലതും. ഒടുവിൽ 1960 പുറത്തിറങ്ങി. എന്നിട്ട് 30 വർഷം സ്വതന്ത്രനായി ജീവിച്ച് 83-ാം വയസ്സിൽ ബെൽഗ്രേഡിലെ വസതിയിൽ കിടന്ന് മരിച്ചു. മിലോവൻ ജിലാസിൻ്റെ ചില ചൊല്ലുകൾ പറഞ്ഞിട്ട് നിർത്താം. ചരിത്രം ആവർത്തിച്ചുകൊണ്ടിരിക്കും. ദാരുണമായും അങ്ങേയറ്റത്തെ വിഡ്ഢിത്തമായും ടാലന്റ് പ്രത്യേകത ഇവ രണ്ടുമാണ്. മൃഗീയമായ ക്രൂരത, സംസാരിക്കാനാണേൽ മഹാബോറൻ. ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും വിജയിക്കാത്തതിൻ്റെ കാരണം ഒന്നു തന്നെയാണ്, തലപ്പത്തിരിക്കുന്നവരുടെ ഒരിക്കലും അടങ്ങാത്ത ഒടുക്കത്തെ ബുദ്ധി. മഹാലോകർക്കെല്ലാം സമ്പൂർണ്ണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട്. കുമരകംകാരൻ.